രക്ഷ എന്ന വലിയ കൈമാറ്റ ഇടപാടിൽ ഒരു പാപി കൊണ്ടുവരുന്ന ഒരേ ഒരു കാര്യം വിശ്വാസം മാത്രമാണ്.
ജീവസന്ദേശത്തിന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വന്ദനം. ദൈവവചനം അത് എന്തിനേക്കാളും വിലയേറിയതാണ്. തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മാധുര്യമുള്ളതാണ്. ഈ വചനം ദിനംതോറും അതിരാവിലെ തന്നെ രുചിച്ചുകൊണ്ട് ആരംഭിക്കുവാൻ ലഭിക്കുന്നത് എത്ര അനുഗ്രഹകരമാണ്, എത്ര ആശ്വാസകരമാണ്. ഇന്നും ദൈവവചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും
ആത്മിക അഹങ്കാരം സ്വന്തം തെറ്റുകളെ കാണുവാൻ കഴിയാതെ വണ്ണം ഒരു വ്യക്തിയെ അന്ധനാക്കുന്നു. അതേസമയം മറ്റുള്ളവരുടെ തെറ്റുകളെ ഊതിയുറപ്പിച്ച് കാണിക്കുകയും ചെയ്യുന്നു. ഒരു വ്യക്തി ഒരിക്കലും നേരെയാകുവാൻ സാധിക്കാത്തൊരവസ്ഥയാകുന്നു ഇത് എന്ന് ഞാനങ്ങ് പറയട്ടെ. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഞങ്ങൾ ക്രമീകരിച്ച ഒരു കൺവെൻഷനിലേക്ക് ആളുകളെ ക്ഷണിക്കുവാൻ പോയ കൂട്ടത്തിൽ ഒരു സുഹൃത്ത് ആ സ്ഥലത്തെ ഒരു ക്രിസ്തീയ നേതാവിന്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തോട് കൺവെൻഷനെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം അദ്ദേഹത്തെ അതിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ആരൊക്കെയാണ് പ്രസംഗകർ? ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ ഇന്നാരും ഒടുവിലത്തെ ദിവസം ഇന്നാരും ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ചോദ്യം, അവർ രണ്ടുപേരും ഏത് സഭക്കാരാണ്? അവരുടെ രണ്ടുപേർക്കും അംഗത്വമുള്ള സഭ കൂടി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, ആത്മീയമായി ഇത്രയധികം മുൻപിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് ഈ പറഞ്ഞ സഭക്കാരായ ആളുകളിൽ നിന്നും എന്ത് ലഭിക്കാനാണ്? അതെ, ആത്മീക അഹങ്കാരം. എന്നുകണ്ട് അറിഞ്ഞ സത്യം പറയരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അത് പറയുന്നത് വാസ്തവത്തിൽ അഹങ്കാരം കൊണ്ടല്ല, താഴ്മ കൊണ്ടാണ്. ഞാൻ ആത്മീയത്തിൽ തികഞ്ഞ വ്യക്തിയാണ്, ഈ പറയുന്നതൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന ധാരണയാണ് പിശക്. താങ്കളുടെ രക്ഷയെക്കുറിച്ച് പോലും അഹങ്കരിക്കരുത്. അതും വളരെ സൂക്ഷിക്കണം. വളരെ താഴ്മയോട് ദൈവം ചെയ്ത വൻകാര്യങ്ങൾക്ക് സ്തോത്രം പറയുക. എന്നിട്ട് വിശ്വാസത്തിൽ വളരുവാൻ പാടുപെടുന്നവരെ പ്രോത്സാഹിപ്പിക്കുക. യഹൂദന്മാരും ജാതികളും ആത്മീക അഹങ്കാരം ബാധിച്ചവരായിരുന്നു. തങ്ങളുടെ ആചാരങ്ങൾ മറ്റെല്ലാവരിൽ നിന്നും തങ്ങളെ ഉയർത്തി എന്ന് യഹൂദന്മാരും ജാതികൾ ക്രിസ്തുവിനെ കൂടാതെയുള്ള ആശയറ്റ തങ്ങളുടെ ജീവിതത്തെ മറന്നതിനാലും ആത്മീക അഹങ്കാരത്തിലായി. രക്ഷ കൃപയാൽ മാത്രം. നാം എഫെസ്യരുടെ രണ്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യം വരെയാണല്ലോ പഠിച്ചു കഴിഞ്ഞത്. എട്ടും ഒൻപതും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്ന കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. ആദ്യം മരിച്ച അവസ്ഥയെക്കുറിച്ച് രണ്ടാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പൗലോസ് പറഞ്ഞു. തുടർന്ന് കരുണാസമ്പന്നനായ ദൈവം നമ്മെ രക്ഷിച്ച വിധത്തെക്കുറിച്ച് പറഞ്ഞു. ആ രക്ഷ കൃപയാലാകുന്നു. ഒരു വിശ്വാസിയുടെ ഭൂതം, വർത്തമാനം, ഭാവി എന്നിവ പറഞ്ഞിരിക്കുന്ന വലിയ വാക്യങ്ങൾ ഇവയത്രേ. നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. ദൈവം തന്റെ കൃപയാൽ നമ്മെ രക്ഷിച്ചു. അവൻ നമ്മെ ക്രിസ്തുവിൽ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ദൈവത്തിന്റെ കൃപയെ പ്രദർശിപ്പിക്കുന്നവരായി ഒരു ദിവസം നാം സ്വർഗത്തിൽ കാണും. ഇവയിൽ ഒന്നും തന്നെ നമ്മുടെ സ്വന്തം പ്രവർത്തനങ്ങളാലോ മിടുക്കനാലോ അല്ല, കൃപയാൽ അത്രേ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അർഹതയില്ലാത്തവരുടെ മേൽ ചൊരിയുന്ന നന്മയത്രേ ഈ കൃപ. ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്നാണ് തോന്നുന്നത് എന്നൊന്നും വന്നു പറയേണ്ടതില്ല. താങ്കൾ താങ്കളുടെ വിശ്വാസം ക്രിസ്തുവിൽ അർപ്പിച്ചു എങ്കിൽ താങ്കൾക്ക് പറയാം, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് തീർച്ചയുണ്ട്. ഇത് പറയുമ്പോൾ ചിലർ ഭക്തി കൂടുതൽ കാണിച്ചുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട്, അയ്യോ അങ്ങനെ പറയാൻ എന്നെക്കൊണ്ടാവില്ല, കാരണം എന്താണ് ഭാവിയിൽ സംഭവിക്കുവാനിരിക്കുന്നതെന്ന് പറയുവാൻ ആർക്കാണ് കഴിയുന്നത്? സുഹൃത്തെ, താങ്കളുടെ രക്ഷ ദൈവകൃപയെ ആശ്രയിച്ചാണ്, താങ്കളുടെ വിശ്വസ്തതയെ ആശ്രയിച്ചല്ല എന്നുറപ്പായി നിങ്ങൾ വിശ്വസിച്ചു. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്നോർക്കുക. താങ്കൾ ഒരു ദൈവ പൈതലാണെങ്കിൽ താങ്കൾ അവങ്കിൽ നിന്നും മാറിപ്പോയെന്ന് വന്നേക്കാം. എന്നാൽ മടങ്ങി വരുവാനൊരു വഴി അവനെപ്പോഴും ഉണ്ടാക്കും, കാരണം അവിടുത്തെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ് താങ്കൾ രക്ഷിക്കപ്പെട്ടത്. താങ്കൾക്ക് സകലവും നിവൃത്തിയായ ഒരു രക്ഷയാണുള്ളത് എന്ന് മറക്കരുത്. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. ദൈവം തന്റെ നിധിയുടെ കലവറയിൽ നിന്നും വിശ്വാസിയുടെ മേൽ ഒരു തടസ്സവും കൂടാതെ തന്റെ കൃപ വർഷിക്കുന്നു. രക്ഷ നമുക്കെത്തിച്ചു തരുന്ന ഒരേ ഒരു അടിസ്ഥാനം വിശ്വാസം എന്നതത്രേ. രക്ഷ എന്ന വലിയ കൈമാറ്റ ഇടപാടിൽ ഒരു പാപി കൊണ്ടുവരുന്ന ഒരേ ഒരു കാര്യം വിശ്വാസം മാത്രമാണ്. എന്നിരുന്നാലും അതും ദൈവത്തിന്റെ ദാനമാകുന്നു. ഇത് കേൾക്കുമ്പോൾ ചിലർക്കുണ്ടാകാവുന്ന ഒരു ചിന്ത, വിശ്വാസം ദൈവത്തിന്റെ ദാനമായിരിക്കെ അത് ദൈവം എനിക്ക് തന്നിട്ടില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ അതെന്റെ കുറ്റമല്ല. അങ്ങനെ പറയുന്നവരോടുള്ള മറുപടി, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു എന്ന് ദൈവം വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രിസ്തുവിൽ ആശ്രയിക്കണമെങ്കിൽ താങ്കൾ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സുവിശേഷത്തിന്റെ ദൂതിന് ചെവി കൊടുക്കുന്ന സകലർക്കും ദൈവം വിശ്വാസം നൽകും. ഒരുപക്ഷെ എനിക്ക് വിശ്വാസം എന്ന ദാനം ലഭിച്ചു കാണില്ല എന്ന് വാദിക്കുന്നവരെ കാണാവുന്നതാണ്. എന്നാൽ സുഹൃത്തെ, അതല്ല താങ്കളുടെ പ്രശ്നം. താങ്കളുടെ പ്രശ്നം ബൈബിൾ കുറ്റം വിധിച്ചിരിക്കുന്ന പാപങ്ങൾ വിട്ടുകളയുവാൻ താങ്കൾ തയ്യാറല്ല എന്നതത്രേ. താങ്കളുടെ പാപത്തെ മടുക്കുമ്പോൾ, താങ്കളിൽ നിന്ന് തന്നെ തിരിഞ്ഞു വരുമ്പോൾ, ലോകത്തിന്റെ കാര്യങ്ങളിൽ നിന്നും തിരിയുമ്പോൾ, മതത്തിൽ നിന്നും തിരിയുമ്പോൾ, അതേ ദൈവവചനം കുറ്റം വിധിക്കുന്ന എല്ലാറ്റിൽ നിന്നും തിരിയുമ്പോൾ, അപ്പോൾ താങ്കൾക്ക് വിശ്വാസം നൽകും. താങ്കൾക്ക് ക്രിസ്തുവിനെ ആശ്രയിക്കാവുന്നതാണ്. താങ്കൾക്ക് ബുദ്ധിപരമായ ചില തടസ്സങ്ങൾ ഉള്ളതിനാൽ ആകുന്നു വിശ്വസിക്കാത്തതെന്ന് പറയുന്നത് കേട്ടുകേട്ട് ഞാൻ മടുത്തു. വാസ്തവത്തിൽ ഈ പറയുന്നവർക്ക് ധാർമ്മിക പ്രശ്നമാണ്, ബുദ്ധിപരമായിട്ടുള്ളതല്ല. ഇന്നൊരു വലിയ പങ്ക് ആളുകളുടെയും ഹൃദയത്തിലെ യഥാർത്ഥ പ്രശ്നം പാപമാകുന്നു. ഇതേ കാരണത്താൽ തങ്ങളുടെ രക്ഷ ആസ്വദിക്കുവാൻ കഴിയാതെ ഒരു വലിയ കൂട്ടം വിശുദ്ധന്മാർ മുൻപോട്ടു പോകുന്നുണ്ട്. ക്രിസ്തുവിൽ ആശ്രയിച്ച് രക്ഷ പ്രാപിക്കേണ്ടതിന് പകരം ഒരു വലിയ പങ്ക് സ്വന്തം കഴിവുകളിൽ ആശ്രയിക്കുകയാണ്. തങ്ങളുടെ കഴിഞ്ഞകാല പരാജയങ്ങളെ ഓർത്ത് അവർ നശിക്കുന്നു. ക്രിസ്തുവിലെ ആ സന്തോഷമല്ല താങ്കളെ രക്ഷിക്കുന്നത്, അത് ക്രിസ്തു മാത്രമാണ്. ക്രിസ്തുവിലുള്ള പ്രത്യാശയല്ല താങ്കളെ രക്ഷിക്കുന്നത്, ക്രിസ്തു മാത്രമാണ് താങ്കളെ രക്ഷിക്കുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസവുമല്ല, അത് മുഖാന്തരം ആകുന്നു, ഒരു മുഖാന്തരമാകുന്നത് ക്രിസ്തുവിന്റെ രക്തവും പ്രവർത്തനവും അത്രേ. അവിടെയാണ് ശക്തി, അവിടെയാണ് രക്ഷ. അതിനും നിങ്ങൾ കാരണമല്ല എന്ന് പൌലോസ് പറയുമ്പോൾ അവൻ വിശ്വാസത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, അവൻ രക്ഷയെക്കുറിച്ച് അത്ര സംസാരിക്കുന്നത്. രക്ഷ ഒരു ദാനമാകുന്നു, അത് നമ്മുടെ പ്രശംസയെ ഇല്ലാതാക്കുന്നു. അത് മുഴുവനായും ദൈവത്തിന്റെ പ്രവർത്തനമാണ്, നമുക്കൊന്നും പറയുവാനില്ല, അത് ദൈവത്തിന്റെ ദാനമാകുന്നു. 10-ാം വാക്യത്തിൽ നാം കാണുന്നു, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നാം അവന്റെ കൈപ്പണിയാകുന്നു. രക്ഷയുടെ ഫലം നാം അവന്റെ കൈപ്പണിയായിരിക്കുക എന്നതാണ്. ഒരു വിശ്വാസി ദൈവത്തിന്റെ അത്യുത്തമ സൃഷ്ടിയാണ്. മഹാശില്പിയായ ദൈവത്തിന്റെ പണിപ്പുരയിലെ ഏറ്റവും മികച്ച ശില്പം തന്റെ പുത്രന്റെ രക്തം കൊടുത്തു വിലയ്ക്കു വാങ്ങിയ പുതിയ നിയമസഭയാണ്. നമ്മെ എന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? അതെ, സൽപ്രവർത്തികൾക്കായിട്ട്. ഇനിയും നമുക്ക് 11-ാം വാക്യത്തിലേക്ക് വരാം. 11-ും 12-ും വാക്യങ്ങൾ ഞാനിന്ന് വായിക്കാം. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റ് പരിച്ഛേദനക്കാർ എന്നു പേരുള്ളവരാൽ അഗ്രയർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൌരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്വത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. എഫസോസിലെ സഭയിൽ ഭൂരിഭാഗവും യഹൂദേതരായ ആളുകളായിരുന്നു. യഹൂദന്മാരുടെ ഒരു ചെറിയ കോളനി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അഗ്രചർമ്മക്കാർ എന്നാണ് യഹൂദേതരായ ആളുകളെ പലപ്പോഴും പറഞ്ഞിരുന്നത്. ഈ മേലെഴുത്ത് പരിച്ഛേദനക്കാർ എന്നറിയപ്പെട്ടിരുന്ന യഹൂദന്മാരാണ് പലപ്പോഴും വിളിച്ചിരുന്നതും. യഹൂദനും ജാതിയും തമ്മിൽ ദൈവം ഒരു യഥാർത്ഥ വേർതിരിവുണ്ടാക്കി എന്ന് കാണാവുന്നതാണ്. അബ്രഹാമിന്റെ സമയത്ത് ആരംഭിച്ച ആ വേർതിരിവ് പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് സഭയുടെ മേൽ ആവസിച്ചതുവരെ തുടർന്നതായി കാണുന്നു. രാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇസ്രായേലിനൊരു അതുല്യമായ സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു മതപരിവർത്തിതൻ ആയി മാത്രമേ ഒരു യഹൂദേതരന് അവരുമായി സംസർഗം സാധിക്കുമായിരുന്നുള്ളൂ. കാലം മാറിയപ്പോൾ ഈ അർത്ഥവത്തായ വേർതിരിവ് ഉരസലുകൾക്ക് കാരണമായി. കാരണം ഇസ്രായേൽ അവളുടെ സ്ഥാനത്തിൽ അഹങ്കരിക്കുവാൻ തുടങ്ങി. ജാതികളായ ആളുകളെ യഹൂദന്മാർ തരം താണവരായി കാണുവാൻ തുടങ്ങി. അങ്ങനെ പക രണ്ടു കൂട്ടരുടെയും ഹൃദയങ്ങളിൽ നുഴഞ്ഞുകയറി. ഒരുവിധം ശത്രുത ഇവർ തമ്മിൽ നാം കാണുന്നു. ഈ വാക്യങ്ങളിൽ ജാതികളുടെ ദയനീയമായ അവസ്ഥയും ആശയറ്റ സ്ഥിതിയും വിവരിക്കുന്നു. നഷ്ടപ്പെട്ട ഏതൊരു മനുഷ്യന്റെയും ഒരു യഥാർത്ഥ ചിത്രമാകുന്നു ഇത്. നഷ്ടപ്പെട്ടിരിക്കുക എന്നാൽ ഇനിയും പറയുന്ന പ്രകാരമാണ്. ഒന്ന്, ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെക്കുറിച്ച് പറയാവുന്ന ഏറ്റവും നല്ല വിവരണം അതത്രേ. ക്രിസ്തുവിൽ എന്നതിന്റെ വിപരീതമാകുന്നു ഇത്. രണ്ട്, ഇസ്രായേൽ പൌരതയോട് സംബന്ധമില്ലാത്തവരും, അതെ, ഒരു ജാതിയായ വ്യക്തിയെക്കുറിച്ചുള്ള ഉത്തമമായ വിവരണം അതത്രേ. ഇസ്രായേലിനുണ്ടായിരുന്നതുപോലെ ദൈവം നൽകിയ ഒരു മതം ജാതികൾക്കില്ലായിരുന്നു. പഴയ നിയമത്തിലേക്ക് പോയി ഇസ്രായേലിനോട് ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ എടുത്ത് സ്വയം പ്രയോഗിക്കുവാൻ അവർക്ക് അവകാശവും ഇല്ലായിരുന്നു. ആ അവകാശം നമുക്കും ഇല്ല. ആ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്കായി നൽകിയതല്ല എന്നോർക്കണം. മൂന്നാമതായി, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും എന്ന് നാം വായിക്കുന്നു. ദൈവം ഏതാനും വാഗ്ദത്തങ്ങൾ ഇസ്രായേൽ ജാതിയോട് ചെയ്തു. ദൈവം ഇസ്രായേലിനോട് ചെയ്ത ഉടമ്പടി ഇന്നും വിലയുള്ളത് തന്നെ. എന്നാൽ അത് സ്വന്തമാക്കുവാൻ യഹൂദേതരായ ആർക്കും അവകാശമില്ല. ഇസ്രായേൽ ദേശം ഇസ്രായേൽ ജനത്തിന് ദൈവം വാഗ്ദത്തം ചെയ്തു. അതെ, ആ ദേശം മുഴുവനും ഒരു ദിവസം അവർക്കത് ലഭിക്കും. എന്നാൽ അത് ദൈവവ്യവസ്ഥയിൽ ആയിരിക്കും ലഭിക്കുന്നത്, അവരുടെ വ്യവസ്ഥയിലല്ലായിരിക്കും. ദൈവം അങ്ങനെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും എല്ലാം വിറ്റിട്ട് അവിടെ പോയി താമസിക്കണം, ഞാൻ പുതിയ നിയമ ഇസ്രായേൽ അല്ലേ എന്ന് ചിന്തിച്ചാൽ തെറ്റുകേട്ടോ. എന്നോട് പറഞ്ഞിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ഞാൻ അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്, അതിന് കാത്തിരുന്നാൽ മതി. നാലാമതായി പറയുന്നത് പ്രത്യാശയില്ലാത്തവരും എന്നുള്ളതാണ്. ലോകത്തിലെ മതങ്ങളെ ശ്രദ്ധിക്കൂ, ഒരു പ്രത്യാശയുമില്ലാത്തവർ, അവർക്ക് പുനരുദ്ധാനത്തെക്കുറിച്ച് ഒന്നും പറയുവാനില്ല, മരണത്തിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ച് തന്നെ ഒരു നിശ്ചയവുമില്ല. ഈ പാഷാണ മതങ്ങൾ ഒരു പ്രത്യാശയും നൽകുന്നില്ല. സത്യസന്ധരായ ആർക്കും തന്നെ കടന്നുപോകുവാൻ സാധിക്കാത്ത തടസ്സങ്ങളാണ് അവർ വെക്കുന്നത്. ജാതികളുടെ പരിതാപകരമായ അവസ്ഥ എന്തെന്നാൽ പ്രത്യാശയില്ല എന്നതത്രേ. നഷ്ടപ്പെട്ട മനുഷ്യനാകെ അർത്ഥവത്തായത്, പ്രധാനപ്പെട്ടത്, ആശാവഹമായുള്ളത് ഈ ജീവിതം അല്ലെങ്കിൽ ഈ ഭൂമിയിൽ കാണുന്നത് മാത്രമാണ്. അഥവാ ഇവിടുത്തെ രസം അനുഭവിക്കുവാൻ അവന് കഴിയാതെ പോയാൽ അവൻ ഇരട്ടി ആശയറ്റവനാകുന്നു. അതാണ് ഇന്ന് ബഹുഭൂരിപക്ഷത്തിന്റെയും അവസ്ഥ. എന്തിന് ജീവിക്കുന്നു എന്ന് പോലും അറിയാതെ മനുഷ്യർ നിരാശിതരായി കഴിയുന്നു. അഞ്ചാമത്തെ കാര്യം, ലോകത്തിൽ ദൈവമില്ലാത്തവരും. ഇതിന്റെ അർത്ഥം ദൈവം തന്നെ തന്നെ മനുഷ്യരിൽ നിന്നും എടുത്തു മാറ്റി എന്നല്ല, പിന്നെയോ മനുഷ്യൻ തന്നെ തന്നെ ദൈവത്തിൽ നിന്നും എടുത്തു മാറ്റി എന്നത്രേ. ഒരു മനുഷ്യൻ ദൈവമില്ലാതിരിക്കുന്നത് സ്വന്തം തെരഞ്ഞെടുപ്പുകൊണ്ടാണ്. അതിന് മറ്റാരെയും കുറ്റം പറയേണ്ടതില്ല. അവൻ അന്ധകാരത്തിലാണ്. നഷ്ടപ്പെട്ട ശേഷമുള്ള മനുഷ്യവർഗത്തോടൊപ്പം അവനും അലഞ്ഞുതിരിയുന്നു. തുറന്നു പറഞ്ഞാൽ, നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ സ്ഥാനത്തായിരുന്നു ഇന്ന് ഞാനെങ്കിൽ, വല്ല മദ്യഷാപ്പിലും കയറി ആകുന്നത്രയും അകത്താക്കി എല്ലാം മറന്ന് ജീവിക്കുവാൻ ശ്രമിച്ചേനേയും. അതല്ലാതെ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? എനിക്കൊരു പ്രത്യാശയുമില്ലാത്ത അവസ്ഥയായിരിക്കുമല്ലോ. എന്നാൽ പിന്നെ തോന്നിയതുപോലെ ജീവിക്കരുതോ? ഈ ലോകത്തിൽ എനിക്ക് ലഭിക്കാവുന്ന ഒരേ ഒരു പ്രത്യാശ, ഒരു ഓറഞ്ച് വിഴിയുന്നതുപോലെ എന്റെ ജീവിതത്തെ പിഴിഞ്ഞ് കിട്ടാവുന്നത്രയും ജ്യൂസ് അതിൽ നിന്നും ഊറ്റി രസിക്കുക. അതിനേക്കാൾ കൂടുതൽ ഒന്നും തന്നെ മുൻപോട്ട് നോക്കുവാനില്ല. ഉണ്ടോ ദൈവമില്ലാത്തതും പ്രത്യാശയില്ലാത്തതുമായ അവസ്ഥ? അതത്രേ. പൗലോസ് ഇവിടെ വിവരിക്കുന്ന അവസ്ഥ വാസ്തവത്തിൽ ഭയാനകവും ശോചനീയവുമാണ്. എന്നാൽ എന്തോ ഒന്ന് സംഭവിച്ചു. ശ്രദ്ധിച്ചാട്ടെ, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങളിപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. 13 വാക്യം. യഹൂദന്മാരുടെ ദേവാലയത്തിൽ ജാതികൾക്കായൊരു പ്രാകാരമുണ്ടായിരുന്നു. അത് വളരെ അകലത്തിലായിരുന്നു. ജാതികൾക്ക് വരുവാൻ അനുവാദമുണ്ടായിരുന്നു. എന്നാൽ അവർ വളരെ ദൂരത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ, അതായത് ക്രിസ്തുവിലായിത്തീർന്ന ജാതികൾക്ക് എല്ലാം മാറ്റപ്പെട്ടിരിക്കുന്നു. അവർ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു. ഇപ്പോൾ അവർ ക്രിസ്തുവിലാണ്. അവരെ ദൈവത്തിൽ നിന്നും വേർപെടുത്തിയിരുന്ന അകലവും തടസ്സങ്ങളും എല്ലാം നീക്കപ്പെട്ടിരിക്കുന്നു. അവരെ സമീപസ്ഥരാക്കിയിരിക്കുന്നു. അവരുടെ പരിശ്രമങ്ങൾ കൊണ്ടോ കഴിവുകൾ കൊണ്ടോ അല്ല, പിന്നെയോ ക്രിസ്തുവിന്റെ രക്തത്താൽ. 14-17 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി, വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചുകളഞ്ഞത് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. താങ്കൾ ക്രിസ്തുവിങ്കിലേക്ക് വരുമ്പോൾ താങ്കളെ ഒരു ശരീരത്തിലേക്ക് ചേർത്തു എന്ന് മാത്രമല്ല, ദൈവം മുൻപാകെ എല്ലാവരോടും സമമായി നിൽക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്കും കൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു സമത്വം, തുല്യത. ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നു, നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുന്നു, നാം ഒരേ നിലയിലാകുന്നു. ക്രിസ്തുവിൽ മാത്രമേ യഥാർത്ഥ സമത്വം കാണുവാൻ കഴിയൂ, അതനുഭവിക്കുവാൻ കഴിയൂ. അതുകൊണ്ട് ക്രിസ്തുവിലായിത്തീർന്നിട്ടുള്ള വിശ്വാസികളുടെ ഇടയിൽ ഇന്ന് ഒരു വിഷയത്തിന്മേലും ഒരു വേർതിരിവിന്റെ കാരണമുണ്ടാകുവാൻ പാടില്ല. നമ്മെ ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്തിരിക്കുകയാണ്. കുടുംബത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ വർഗത്തിന്റെ പേരിലോ നിറത്തിന്റെ പേരിലോ രാഷ്ട്രത്തിന്റെ പേരിലോ സഭയുടെ പേരിലോ ഒരുവിധത്തിലും ഒരു വേർതിരിവുണ്ടാകുവാൻ പാടുള്ളതല്ല. ഞാൻ കുറഞ്ഞവനാകുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാനോ അവൻ കുറഞ്ഞവനെന്ന് പറഞ്ഞ് ഒഴിച്ചു നിർത്തുവാനോ ആർക്കും അവകാശമില്ല. അങ്ങനെ ഉണ്ടായാൽ അതിന്റെ അർത്ഥം അങ്ങനെ ചിന്തിക്കുന്നവർ ഇതുവരെ ക്രിസ്തുവിലായിട്ടില്ല എന്നത്രേ. അതിന് പ്രായോഗിക തടസ്സം ഉണ്ടെന്നൊക്കെ വെറുതെ ഉപാധി പറയരുത്. ആദ്യം കുർബാന കൊള്ളേണ്ടത് ഞങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കണം എന്നൊക്കെയുള്ള ചിന്താഗതി വെച്ചുകൊണ്ടൊരു ദൈവവൈതലിന് മുൻപോട്ടു പോകുക സാധ്യമല്ല കേട്ടോ. താങ്കൾ ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു ദൈവവൈതലായി തീർന്നിട്ടുണ്ടെങ്കിൽ താങ്കൾ ആരായിക്കൊള്ളട്ടെ, നിത്യത മുഴുവൻ നാം ഒരുമിച്ച് ജീവിക്കുവാൻ പോകുകയാണ്. അതുകൊണ്ട് വല്ലപ്പോഴും ഇവിടെ നാം സഹകരിക്കുന്നതിൽ തെറ്റുണ്ടോ? ഈ മനോഭാവം മാത്രമേ സഭകളിൽ പോലും ഐക്യം കൊണ്ടുവരൂ. മലയാളികളായ നമ്മുടെ സഭകളിൽ ഈ വർണ്ണവർഗ വ്യത്യാസം വളരെ അധികമാണ്. ഇതൊരിക്കലും ദൈവികമല്ല. അറിയാതെയെങ്കിലും അങ്ങനൊരു വേർതിരിവിനെക്കുറിച്ച് താങ്കൾ ചിന്തിച്ചു പോകുന്നുവെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ ജാതിയിൽ നിന്നും വിടുതൽ പ്രാപിക്കണം. വിവാഹക്കാര്യം വരുമ്പോഴാണ് ഇത് ഏറ്റവും അധികം വെളിവാകുന്നത്. എല്ലാം ശരിയാണ്, എന്നാലും അവരുടെ കുടുംബം നമുക്കറിയാവുന്നതല്ലേ? എന്തൊരു കഷ്ടമില്ലേ? കുടുംബത്തെയാണോ താങ്കൾ വിവാഹം കഴിക്കുന്നത്? ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ഇത് ദൈവമക്കളുടെ കാര്യമാണ്. അല്ലാത്തവർ പ്രാവർത്തികമാക്കുവാൻ ശ്രമിച്ചാൽ പരാജയമായിരിക്കും ഫലം. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തെ വ്യത്യാസം വാസ്തവത്തിൽ ഒരു യഹൂദനും യഹൂദേതരനും തമ്മിലാണ്. അവർ തമ്മിലുള്ള സമാധാനം ക്രിസ്തുവാകുന്നു. അവനിലൂടെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ നടിച്ചുവർ, ആ വേലിക്കെട്ട്, ആ വേർപാട്, അവർ തമ്മിൽ ഉണ്ടായിരുന്ന ശത്രുത തകർത്ത് കളഞ്ഞിരിക്കുന്നു. അവനെ ഒരു പുതിയ മനുഷ്യനാക്കിയിരിക്കുന്നു. നമ്മെ ക്രിസ്തുവിൽ ഒന്നിച്ചാക്കിയിരിക്കുന്നു. അവൻ സമാധാനമുണ്ടാക്കി. അതിന്റെ അർത്ഥം നമുക്കിന്ന് ദൈവത്തോട് സമാധാനമുണ്ട്. ആയതിനാൽ നമുക്ക് അന്യോന്യവും സമാധാനമുണ്ടായിരിക്കേണ്ടതാണ്. ഈ വസ്തുത നാം പലപ്പോഴും മറന്നുകളയുന്നതിനാൽ വ്യക്തിജീവിതങ്ങളിലും കുടുംബജീവിതങ്ങളിലും സാമൂഹ്യ ജീവിതത്തിലും അസ്വസ്ഥത നിലനിൽക്കുന്നു ഇല്ലേ? ദൈവത്തിന്റെ നിരപ്പിന്റെ ശുശ്രൂഷ പൂർണമായി കഴിഞ്ഞു. താങ്കൾ വരുവാൻ തയ്യാറാണെങ്കിൽ താങ്കളെ സ്വീകരിക്കുവാൻ അവൻ തയ്യാറാണ്. അതുകൊണ്ട് ഇന്നുള്ള ദൂത് ആകയാൽ ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്നുള്ളതത്രേ. താങ്കൾ അവനുമായി നിരപ്പ് പ്രാപിച്ചാൽ താങ്കളെ ഒരു പുതിയ ശരീരത്തിലേക്ക് കൊണ്ടുവരികയും, അതെ, വിശ്വാസികളുടെ ശരീരം അവിടെ താങ്കളൊരു യഹൂദനാണോ അല്ലയോ എന്നതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്ന കാര്യമായിരിക്കില്ല. താങ്കളുടെ തൊക്കിന്റെ നിറവും ഒരു വ്യത്യാസവും ഉണ്ടാക്കില്ല. വെളുത്തതോ ചുമന്നതോ കറുത്തതോ തവിട്ടു നിറമോ അല്പം പച്ച കലർന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാം ക്രിസ്തുവിൽ ഒന്നത്രേ. നമ്മെ ഒരു പുതു മനുഷ്യനായി ഉണ്ടാക്കിയിരിക്കുന്നു. നമുക്ക് സമാധാനം ഉണ്ടായിരിക്കേണ്ടതത്രേ. ദൈവം മുൻപാകെ രണ്ടു കൂട്ടം മനുഷ്യർ മാത്രമേ ഉള്ളൂ. നമുക്കും അങ്ങനെ മാത്രമേ ഉണ്ടായിരിക്കാവൂ. പാപികളും രക്ഷിക്കപ്പെട്ട പാപികളും. രക്ഷിക്കപ്പെട്ട പാപികളെന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം, എന്നാൽ സത്യം അതാണല്ലോ. ഈ ഭാഗത്തെ ഊന്നൽ ക്രിസ്തു എന്ന മഹത്വമേറിയ വ്യക്തിയിലാണ്. ക്രൂശിനാൽ അവൻ സമാധാനമുണ്ടാക്കിയെന്ന് മാത്രമല്ല, അവനിൽ ആശ്രയിക്കുന്നവരെ അവനിലാക്കി വയ്ക്കുകയും പുതിയ മനുഷ്യരാക്കുകയും ചെയ്തു. യഹൂദനെ മറ്റ് ജാതികളിൽ നിന്നും വേർതിരിച്ചതിലൂടെ പ്രാരംഭത്തിൽ തന്നെ ദൈവം ഒരു വ്യത്യാസം വരുത്തി എന്ന് കാണാവുന്നതാണ്. അങ്ങനെ യഹൂദൻ സ്വാഭാവികമായുള്ള ഒരു ആത്മീക അഹങ്കാരം വളർത്തിയെടുത്തു. ഇത് യഹൂദനും ജാതിയും തമ്മിലുള്ള ആത്യന്തിക പകയിലേക്ക് വഴിതെളിച്ചു. എന്നാൽ ഒരു യഹൂദനും ജാതിയും ക്രിസ്തുവിലായിത്തീരുമ്പോൾ അവിടെ സമാധാനമുണ്ട്. പുതിയ സ്ഥിതിയിലായി എന്നതുകൊണ്ട് മാത്രമല്ല സമാധാനം, പിന്നെയോ പുതിയതെന്തോ സ്ഥാപിക്കപ്പെട്ടു, ഉണ്ടായി വന്നു എന്നതുകൊണ്ടും കൂടി ഉണ്ടാകുന്ന സമാധാനമാണ്. പൗലോസ് ഇതിനെ ഒരു പുതിയ മനുഷ്യനായി എടുത്തു കാണിക്കുന്നു. അതുകൊണ്ടത്രേ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയത് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന് 32-ാം വാക്യത്തിൽ, യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയല്ലാത്തവരാകുവീൻ എന്ന്. ഇവിടെ പറയുന്ന സഭ പുതിയ മനുഷ്യനാണ്. ജാതികളെ യഹൂദന്മാരുടെ നിലവാരത്തിലേക്ക് ഉയർത്തി എന്നല്ല ഇതിന്റെ അർത്ഥം. ദൈവം ഇരുകൂട്ടരെയും ഒരു ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തി എന്നത്രേ ഇവിടുത്തെ ചിന്ത. അതിനൊരു ഭക്തൻ പറഞ്ഞ ഉദാഹരണം ഇപ്രകാരമാണ്: രണ്ട് പ്രതിമകൾ ഉണ്ടെന്നിരിക്കട്ടെ, ഒന്ന് വെള്ളി കൊണ്ടുള്ളതും മറ്റേത് ഓടുകൊണ്ടുള്ളതും. അവ രണ്ടും ഉരുക്കിയെടുക്കേണ്ടതായി വന്നു. അങ്ങനെ ഉരുക്കുമ്പോൾ രണ്ടും സ്വർണമായി വെളിയിൽ വരുന്നു. അങ്ങനെ അവൻ രണ്ടിനെയും ഒന്നാക്കി തീർത്തു. നമ്മെ ക്രിസ്തുവിൽ ഒന്നാക്കിയതെങ്ങനെ എന്നുള്ളതിന്റെ അതിമനോഹരമായ അതിമഹത്തായ ഒരു ഉദാഹരണം അത്രേ ഇത്. ക്രിസ്തുവിൽ ആയിത്തീർന്നിട്ടുള്ളവരാലാകുന്നു ഒരു യഥാർത്ഥ സഹോദര ബന്ധമുണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകണമെന്നതത്രേ ദൈവിക പ്രമാണം. ഈ നാട്ടിലെ ഏറ്റവും ഉയർന്ന കുടുംബത്തിൽ ജനിച്ച ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അയാൾ ഒരു ദൈവവൈദ്യരല്ല എങ്കിൽ എന്റെ സഹോദരനല്ല. എന്നാൽ കിടപ്പാടമില്ലാതെ കടത്തിണ്ണയിൽ കിടന്നുറങ്ങി പകൽ അന്തിയോളം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയായിരിക്കും, എന്നാൽ അദ്ദേഹം ഒരു ദൈവവൈദ്യലാകുന്നു എങ്കിൽ എന്റെ സഹോദരനാണ്. നാം പുതുതാണ്, നാം ക്രിസ്തുവിലാകുന്നു. അതെ, ഒരു പുതിയ മനുഷ്യൻ. ഇതാകുന്നു ആ കെട്ടിടം, ദേവാലയം, ദൈവം ഇന്ന് പണിയുന്ന മന്ദിരം. 15-ാം വാക്യത്തിൽ സമാധാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദനെയും ജാതിയെയും ബന്ധപ്പെടുത്തിയാണ്. യഹൂദനും ജാതിയും ക്രൂശിങ്കൽ പാപികളായി വന്നു കഴിയുമ്പോൾ അവരെ ഒരു പുതിയ സൃഷ്ടിയായി തീർക്കുന്നു. അവർ ഒരു പുതിയ മനുഷ്യനായിത്തീരുന്നു. ക്രിസ്തുവിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. മോശയുടെ സമാഗമന കൂടാരത്തിന് ശേഷം വന്ന പഴയ നിയമ ദേവാലയം പല വിഭജനങ്ങൾ ഉണ്ടായിരുന്നതാണ്. 3 വിഭാഗത്തിലേക്കും ഓരോ കവാടം വെച്ച് 3 കവാടങ്ങൾ ഉണ്ടായിരുന്നു. പുറത്തെ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്നിവയായിരുന്നു 3 ഭാഗങ്ങൾ. അതുകൂടാതെ പുരോഹിതന്മാർക്കായി വേർതിരിക്കപ്പെട്ട സ്ഥലമുണ്ടായിരുന്നു. ക്രിസ്തു തന്റെ മരണത്താൽ മന്ദിരത്തിലെ തിരശീല ചീന്തുക വഴിയായി, അതായത് പുറത്തെ പ്രാകാരം, സത്യമായി വിശുദ്ധ സ്ഥലം, ജീവനായി അതിവിശുദ്ധ സ്ഥലം തീർന്നു. മനസ്സിലായല്ലോ, സത്യമായി വിശുദ്ധ സ്ഥലവും ജീവനായി അതിവിശുദ്ധ സ്ഥലവും തീർന്നു. ഇപ്പോൾ നാം ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ്. അവന്റെ അടുത്തേക്ക് വരുന്നവരെ അവരുടെ ചെറിയ ചെറിയ വളച്ചുകെട്ടിൽ നിന്നും മാറ്റി ക്രിസ്തുവിലാക്കുകയാണ്. അതെ, മറച്ചുകെട്ടുകളൊന്നുമില്ലാത്ത പുതിയ മന്ദിരത്തിൽ ഈ വേലിക്കെട്ടുകളെല്ലാം ഇല്ലാതാക്കുന്നതാണ് ക്രൂശ്. ദൂരസ്ഥന്മാരായിരുന്ന ജാതികളോടും സമീപസ്ഥന്മാരായിരുന്ന യഹൂദന്മാരോടും സുവിശേഷം പ്രസംഗിച്ചു. എത്ര മഹത്തായ ഒരു ചിത്രമാകുന്നു ഇവിടെ ലഭിക്കുന്നതല്ലേ. 18-ാം വാക്യം കൂടി ഞാൻ വായിക്കട്ടെ. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ഈ ചെറിയ വാക്യം ഒരു ഉന്നതമായ വാക്യമാണെന്നുള്ള കാര്യം താങ്കൾ ശ്രദ്ധിച്ചോ എന്നെനിക്കറിയില്ല. ഒരു ചെറിയ അണു പോലത്രേ അത്. ഇതിൽ തൃത്വം നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ, അത് ക്രിസ്തു, മുഖാന്തരം നമുക്കും ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ, അത് പരിശുദ്ധാത്മാവ്, പിതാവിങ്കിലേക്ക്, പിതാവായ ദൈവം, പ്രവേശനമുണ്ട്. പാപികൾ എന്ന നിലയിൽ യഹൂദനും ജാതിയും ഒരേ സ്ഥാനത്താണ്, അതെ, ക്രൂശിന്റെ ചുവട്ടിൽ. അതിനോട് ചേർത്ത് ക്രിസ്തുവിൽ അവർക്ക് ഇരുവർക്കും ദൈവത്തോട് ഒരുപോലുള്ള സമീപനം സാധ്യമാണ്. ഏതൊരു മനുഷ്യനും ലഭിക്കാവുന്ന ഏറ്റവും മഹത്വകരമായൊരു പദവിയാണത്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ഒരുപോലെയാകുന്നു. പഴയ നിയമകാലത്ത് സാധിക്കാതിരുന്ന ഒന്നത്രേ ഇത്. ഇസ്രായേലിലെ മഹാപുരോഹിതനും മാത്രമേ ആണ്ടിലൊരിക്കൽ ദൈവസന്നിധിയിലേക്ക്, അതായത് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നാകട്ടെ ജാതി വ്യത്യാസമില്ലാതെ ദൈവസന്നിധിയിലേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നു. കാലം, ദേശം, സമയം ഇവയൊന്നും തടസ്സമല്ല. പ്രാർത്ഥനയിലൂടെ ദൂരസ്ഥന് കൃപാസനത്തിൽ അതിന്റെ മുൻപിൽ ചെന്ന് സാഷ്ടാംഗം വീണ് പിതാവേ എന്ന് സംബോധന ചെയ്യുവാനുള്ള അവകാശം ലഭിച്ചു. അതെ, വീണ്ടെടുപ്പിൻ വേലയുടെ ഫലമായി വിശ്വാസിക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ കഴിഞ്ഞു. എത്ര വലിയൊരു പദവിയിലാണ് ദൈവമക്കൾ ഇന്നായിരിക്കുന്നത്. അതെ സുഹൃത്തെ, ആ പദവിയിൽ താങ്കൾ ആയിത്തീർന്നിട്ടുണ്ട് എന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുകയാണ്. ഇല്ല എങ്കിൽ ആ പദവിയിലെത്തുവാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ മാത്രം മതി. അവനിൽ വിശ്വസിച്ച് താങ്കളുടെ ജീവിതത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ ക്രിസ്തു താങ്കളെ ദൈവപൈതലാക്കി തീർക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന അതിമഹത്തായ പദവിക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ അത് പഠിക്കുവാൻ അവിടെ നിങ്ങളെ സഹായിക്കുന്നല്ലോ. ഞങ്ങൾ കൂടുതൽ ഗൌരവത്തോടെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തരായി ജീവിപ്പാൻ അവിടെ നിങ്ങളെ സഹായിക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും, കൂടാതെ ഓഡിയോ സി ഡി തയ്യാറാകുന്നുണ്ട്, ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
എന്നെ വീണ്ട രക്ഷകന്റെ സ്നേഹമാർക്കോരയ്ക്കാ രക്തം ഈശൻ ചൊരിഞ്ഞെന്റെ കടം നീയല്ല പാടുമേ ജയഗീതം ആയുസിൻ നാളല്ല യേശുവിൻ മഹാസ്നേഹം എന്നുടെ നിത്യാനന്ദം. ലോകം കീഴ്മേ മാറിഞ്ഞാലും എനിക്കില്ല ഭയം തിരമറിഞ്ഞലച്ചാലും യേശു എൻ സങ്കേതം പാടുമേ ജയഗീതം യുസിൻ നാളല്ല യേശുവിൻ മഹാസ്നേഹം എന്നുടേ നിത്യാനന്ദം.